ഇത് SBS റേഡിയോ മലയാളം.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കൃത്യം ഒരാഴ്ച മാത്രം ശേഷിക്കെ ഭരണത്തിനായി നേർക്കുനേർ പോരാടുന്ന രണ്ട് പ്രമുഖ പാർട്ടികളുടെയും നയങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച ഏറ്റവും അനിവാര്യമാണ്. ഓസ്ട്രേലിയൻ മലയാളികൾക്ക് നയങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യവുമായാണ് ലിബറൽ പാർട്ടിയുടെയും ലേബർ പാർട്ടിയുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ചർച്ച നടത്തുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ലിബറൽ പാർട്ടിയിൽ നിന്ന് കാൻബറയിലുള്ള ജേക്കബ് വടക്കേടത്തും ലേബർ പാർട്ടിയിൽ നിന്ന് സിഡ്നിയിലുള്ള ജേക്കബ് തോമസുമാണ്. ഒക്ടോബറിൽ നടക്കുന്ന ACT പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇറാബി സീറ്റിൽ നിന്നുള്ള ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥി കൂടിയാണ് ജേക്കബ് വടക്കേടത്ത്. സിഡ്നിയിൽ ലേബർ പാർട്ടിയുടെ ടൂങ്കാബി സെവൻ ഹിൽ സ്റ്റേറ്റ് ഇലക്ടറൽ കൌൺസിൽ സെക്രട്ടറിയാണ് ജേക്കബ് തോമസ്. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. രണ്ടും ജേക്കബ്മാരായതുകൊണ്ട് ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് ചർച്ച കേൾക്കുമ്പോൾ അല്പം ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് എന്തായാലും ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും രണ്ടുപേരുടെയും പേര് ആവർത്തിച്ച് പറഞ്ഞ് ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കാം. ആദ്യം തന്നെ ഈ പാർട്ടികളുടെ സജീവ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തുകൊണ്ട് ഓസ്ട്രേലിയൻ മലയാളികൾ നിങ്ങളുടെ പാർട്ടിയെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റണം അല്ലെങ്കിൽ അതിനുവേണ്ടി വോട്ട് ചെയ്യണം എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. ശ്രീ ജേക്കബ് വടക്കേടത്ത്, മാൽക്കം ടേൺബുൾ സർക്കാരിനെ എന്തുകൊണ്ട് അധികാരത്തിലേറ്റാൻ മലയാളികൾ വോട്ട് ചെയ്യണം? താങ്കൾ എന്താണ് പറയുന്നത്?
തീർച്ചയായിട്ടും ഡിജു, ഈ തെരഞ്ഞെടുപ്പ് ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വി നീഡ് എ സ്റ്റേബിൾ ഗവൺമെന്റ്. നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ. We need a stable government, and we need a stable government that can improve jobs and growth. തൊഴിലും വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ടുള്ള ലിബറൽ ഗവൺമെന്റ്. അതിനെ തുടർന്ന് അവർ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന പോളിസികളെ, നയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് ഫേർദർ മുന്നോട്ട് കൊണ്ടുപോകാനും പിന്തുടരുന്നതിന് വേണ്ടിയിട്ടും ലിബറൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് തീർച്ചയായിട്ടും അധികാരത്തിൽ ഏൽക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ജോബ്സ്, ഗ്രോത്ത് ഇൻ ഓൾ സെക്ടേഴ്സ്, രാജ്യം വളരുകയും തൊഴിൽ വർദ്ധിക്കുകയും അതുവഴി ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ആണ്. ആൻഡ് വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ലിബറൽ ഗവൺമെന്റ് ഇസ് റീഇലക്റ്റഡ് ടു കണ്ടിന്യൂ ദാറ്റ് പ്രോസസ്.
ശ്രീ ജേക്കബ് തോമസ്, എന്തുകൊണ്ട് മാൽക്കം ടേൺബുൾ സർക്കാരിനെ മാറ്റി ലേബർ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി മലയാളികൾ വോട്ട് ചെയ്യണം? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരുടെയും ഒക്കെ ഒരു പാർട്ടിയാണ് ലേബർ. ലേബർ ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് ഇതുവരെ സാധാരണക്കാർ ചെയ്തിട്ടുള്ള എല്ലാ നന്മ പ്രവൃത്തികളും മിക്കവാറും എല്ലാം തന്നെ മെഡിക്കെയർ, ഈക്വൽ റൈറ്റ്സ് ഫോർ മെൻ ആൻഡ് വിമൻ, ഈക്വൽ പേ, പിന്നെ വോട്ടിംഗ് റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രം പരിശോധിച്ചാൽ ലേബർ ഗവൺമെന്റുകളാണ് ചെയ്തത്. അപ്പം ലേബർ ഗവൺമെന്റുകൾക്കിടയ്ക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും നന്മ ചെയ്യാൻ കഴിവുള്ള ഗവൺമെന്റ് ആയിരിക്കും ലേബറിൻ്റെതെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് മലയാളികളായ നാം എല്ലാം പലരും ഇവിടെ ഉള്ള മിക്കവാറും മലയാളികളെല്ലാം ഇവിടെ കുടിയേറിയവരാണല്ലോ, നമ്മുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, പെനാൽറ്റി റേറ്റ് പോലെയുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ലേബറിന് മാത്രമേ കഴിയുള്ളൂ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
ഓക്കെ, എന്തായാലും നമുക്ക് ആർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിഷയത്തിലേക്ക് തന്നെ പോകാം. ശ്രീ ജേക്കബ് തോമസ്, എന്തായാലും ലേബർ പാർട്ടിക്ക് അധികാരം കിട്ടണമെങ്കിൽ 19 സീറ്റുകൾ നേടിയെടുക്കണം. 150 അംഗ പാർലമെന്റിൽ ഇപ്പോൾ 57 സീറ്റുകളാണ് ലേബറിനുള്ളത്. കോളിഷന് 88 സീറ്റുകളുമുണ്ട്. ഇതിൽ മാർജിനൽ സീറ്റുകൾ ഏറെ നിർണായകമായിരിക്കും. ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന ഒപ്പീനിയൻ പോളിലും പറയുന്നത് ഈ മാർജിനൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ലേബറിന് വളരെ പ്രയാസമായിരിക്കും. 19-ൽ ഒരുപക്ഷെ 2 മാർജിനൽ സീറ്റുകൾ മാത്രമേ ലേബറിന് പിടിച്ചെടുക്കാനുള്ള ഒരു മുൻതൂക്കം ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ആശങ്ക നൽകുന്ന ഒരു കാര്യമല്ലേ അത്?
ആശങ്കയുണ്ട്, പക്ഷെ ഞങ്ങള് ശക്തമായ പ്രവർത്തനം നടത്തുകയാണ്. പിന്നെ ക്യാമ്പയിനിലൂടെയും അല്ലാതെയും ഒരു സാധാരണ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാധാരണ ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാകുന്നത് സാധാരണ ജനാധിപത്യ സമ്പ്രദായങ്ങളിലെല്ലാം നാം കണ്ടുവരുന്നു. കേരളത്തിലൂടെ നമ്മൾ കണ്ടു, കേരളമായിട്ട് കമ്പയർ ചെയ്യുകയല്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഞങ്ങൾ കൂടുതൽ കാണുന്നുണ്ട്. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർ പുറകോട്ട് പോവുകയും അതുപോലെ ഇവിടെ പ്രധാനമന്ത്രിയെ മാറ്റുകയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ മാറ്റുകയും അതിനുശേഷം ആ പുതിയ പ്രധാനമന്ത്രി വന്നിട്ട് പഴയ പ്രധാനമന്ത്രിയുടെ നയങ്ങളോട് യാതൊരു വ്യത്യസ്തവും ഇല്ലാതെ അതേ നയങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ട് ജനങ്ങൾ അത് മനസ്സിലാക്കി. ഉദാഹരണത്തിന് ഈ പെനാൽറ്റി റേറ്റ് പോലുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ വളരെ വളരെ രോഷാകുലരാണ്. അവർ ഈ ടേൺബുൾ സർക്കാരിനും ലിബറൽ സർക്കാരിനും എതിരായിട്ട് അവരുടെ മനസാക്ഷി വോട്ട് നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
ശ്രീ ജേക്കബ് വടക്കേടത്ത്, താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റെബിലിറ്റി എന്ന ഒരു വാക്കിലാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. ലേബറിനെ കുറിച്ച് നിങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം, പക്ഷെ നിങ്ങൾക്കെതിരെയും ഇപ്പോൾ ഉന്നയിക്കാവുന്ന ഒരു ആരോപണം തന്നെയല്ലേ ഇത്? കഴിഞ്ഞ പ്രധാനമന്ത്രിയെ മാറ്റി മറ്റൊരാൾ ഉൾപാർട്ടി ജനാധിപത്യ അല്ലെങ്കിൽ അട്ടിമറിയിലൂടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. എന്ത് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പു നൽകാൻ കഴിയുക?
തീർച്ചയായിട്ടും ഇഫ് യു ലുക്ക് അറ്റ് ദി ഹിസ്റ്ററി, ലിബറൽ ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമേ സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുള്ളൂ. വി ഹാവ് സീൻ ദാറ്റ്. നമ്മൾ ഇത് കണ്ടതാണ്. കഴിഞ്ഞ 6 വർഷത്തെ ലേബർ ഗവൺമെന്റ് ഭരണം നമ്മൾ കണ്ടതാണ്. വി ഹാവ് സീൻ ദാറ്റ്.
അതിന് സമാനമല്ലേ ഇപ്പോൾ ലിബറൽ സർക്കാരിൽ സംഭവിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം
ഇൻസ്റ്റെബിലിറ്റി നമുക്ക് അത് കാരണം നമ്മുടെ കൺട്രിക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലോ മറ്റ് യാതൊരു പ്രതിഫലനങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. വി ആർ കണ്ടിന്യൂയിങ് ദാറ്റ് പ്രോസസ്. വി ഹാവ് റിഡ്യൂസ് ദി ഡെഫിസിറ്റ്. നമ്മൾ നല്ല നമ്മുടെ എക്കണോമിക് മേഖല തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് കൂടുകയാണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുകയാണ്, ഡോളർ വാല്യൂ ഇൻക്രീസിങ്, പ്രോപ്പർട്ടി വാല്യൂ ഇസ് ഇൻക്രീസിങ്. എക്കണോമിക് മേഖലയിലുള്ള ഏത് തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ പുരോഗതിയുടെ ഒരു പാതയിൽ കൂടിയാണ് ഓസ്ട്രേലിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ നമ്മുടെ മൈനിങ് സെക്ടറിന്റെ ആ ബൂം ഇല്ലെങ്കിൽ കൂടി രാജ്യത്തെ പുരോഗതിയുടെ ഒരു പാതയിലേക്കാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പ്. ടു കണ്ടിന്യൂ ദാറ്റ് പ്രോസസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, എ ലിബറൽ ഗവൺമെന്റ് ഷുഡ് ബി റീഇലക്റ്റഡ്.
ഇതിൽ തന്നെ ഈ പോളിന്റെ ഒപ്പീനിയൻ പോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ നവംബറിൽ കോളിഷന് 56% പിന്തുണയുണ്ടായിരുന്നു, മാർച്ച് ആയപ്പോൾ 53%. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് 49% കുറഞ്ഞിരിക്കുന്നു. 51% ലേബറിനാണ് പിന്തുണയുള്ളത്. സ്വാഭാവികമായിട്ട് അവസാന ഒരാഴ്ച എത്തുമ്പോൾ ഒരു പ്രശ്നമാകില്ല ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ?
ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വി നെവർ ഹാഡ്, നമുക്ക് ഇതുവരെ 56 ഉണ്ടായിട്ടില്ല. ഡിജു പറഞ്ഞതില് ഞാൻ അതിനെ വിയോജിക്കുന്നു. ഞങ്ങൾക്ക് 53% ഉണ്ടായിരുന്നത് കഴിഞ്ഞ നവംബറിൽ. 53-47, അതിപ്പം ഡൗൺ ടു 51, നൌ ഇറ്റ്സ് 50-50. നേരത്തെ പറഞ്ഞതുപോലെ യെസ് 50-50 ആണ് ഇപ്പോഴത്തെ ഒപ്പീനിയൻ പോളിൽ, നെക്ക് ആൻഡ് നെക്ക് ആണ്. ബട്ട് വട്ട് വി ബിലീവ്, വട്ട് വി തിങ്ക് ഈസ് അതൊരു യൂണിഫോം സ്വിംഗ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ലേബറിന് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. ജനറലി ഇറ്റ്സ് എ 50-50, ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് എത്രമാത്രം വൈഡ് റൈറ്റ് അക്രോസ് ഓൾ ദി ഇലക്ട്രേറ്റ്സ് ആ ഒരു യൂണിഫോം സ്വിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ലേബറിന് അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 19 മാർജിനൽ സീറ്റുകളിൽ ലിബറൽ കാൻഡിഡേറ്റ്സ് ലീഡ് ചെയ്യുകയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഞങ്ങള് 90 സീറ്റ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. അത് റീഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പൊ 88 ആണ്, 57 ലേബറിനും. For us to lose, we need to lose 14 seats for us to lose the government. ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഡെഫിനറ്റ്ലി വി വിൽ ലൂസ് സം സീറ്റ്സ്. ഏഴോ എട്ടോ സീറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബട്ട് വി ക്യാൻ വിൻ ബാക്ക് 2 seats. സോ ഇൻ അവർ കാൽക്കുലേഷൻ വി മേ എൻഡ് അപ്പ് വിത്ത് 80-81 സീറ്റ്സ് വിച്ച് ഗീവ് അസ് അബ്സല്യൂട്ട് മെജോറിറ്റി.
ശ്രീ ജേക്കബ് തോമസ്, നമ്മൾ എന്തായാലും നയങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഈ രണ്ട് പാർട്ടികളുടെയും പാർട്ടികൾ തമ്മിൽ നോക്കുകയാണെങ്കിൽ 50-50 എന്ന രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നു, അല്ലെങ്കിൽ 49-51 ചെറിയ മാറ്റങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നേതാക്കന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാൽക്കം ടേൺബുളിനേക്കാൾ വളരെ താഴെയാണ് ബിൽ ഷോർട്ടന്റെ സ്ഥാനം, ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രിഫേർഡ് ലീഡർ എന്ന രീതിയിൽ. സ്വാഭാവികമായിട്ടും ലേബറിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഇത് തന്നെയല്ലേ?
ഇപ്പോഴത്തെ ബിൽ ഷോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഈ പ്രധാനമന്ത്രി എന്ന നിലയിൽ പോളിംഗ് ശതമാനം വലിയ കാര്യമാക്കേണ്ടതാണ് എന്റെ ഒരു വ്യക്തിപരമായ കണക്കൂട്ടിൽ. പാർട്ടിക്ക് കിട്ടുന്ന പോളിംഗ് ശതമാനമാണ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ, പിന്നെ പ്രധാനമന്ത്രിയുടെ പിന്നീട് വരുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഈ അടുത്ത വരുന്ന ആഴ്ചകളിലായി ഈ ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ബിൽ ഷോർട്ടൻ പല കാര്യങ്ങളിലും മുമ്പോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ജേക്കബ് പറഞ്ഞതുപോലെ 80 മഹാഭൂരിപക്ഷം ലിബറലിന് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. വളരെ കട്ടക്കട്ട പോകാനുള്ള സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ പിന്നെ ഈ ഒരാഴ്ചത്തെ മാറ്റങ്ങൾ കൊണ്ട് ചിലപ്പോൾ പിന്നെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കൂടായികയില്ല.
ഓക്കെ, തീർച്ചയായും. എന്തായാലും നമുക്ക് നയങ്ങളിലേക്ക് കൂടി പോകാം. എന്തായാലും എസ് ബി എസ് മലയാളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ലേബർ ലിബറൽ പാർട്ടികളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. കാൻബറയിൽ നിന്നുള്ള ലിബറൽ പാർട്ടി പ്രതിനിധി ജേക്കബ് വടക്കേടത്തും സിഡ്നിയിൽ നിന്നുള്ള ലേബർ പാർട്ടി പ്രതിനിധി ജേക്കബ് തോമസുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നയങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങി, ഒരുപക്ഷെ നമ്മൾ അതിനിടയ്ക്ക് സാന്ദർഭികമായി പെനാൽറ്റി റേറ്റിന്റെ കാര്യം പറയുകയുണ്ടായി. പെനാൽറ്റി റേറ്റാണ് ഏറ്റവും അധികം ലേബർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം. പക്ഷേ ലേബർ നേതാവിന് പോലും, ബിൽ ഷോട്ടന് പോലും പെനാൽറ്റി റേറ്റിന്റെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹവും പറയുന്നത് ഫെയർവെക്സ് കമ്മീഷൻ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കും, അവർ പെനാൽറ്റി റേറ്റ് കൂട്ടാൻ ശുപാർശ ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നേ പറയുന്നുള്ളൂ. മറിച്ച് പെനാൽറ്റി റേറ്റ് ഇപ്പോഴത്തെ നിലനിർത്തും എന്നൊരു ഉറപ്പ് നൽകാൻ ബിൽ ഷോട്ടന് കഴിയുന്നില്ല.
വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പോളിസി ഉണ്ട്, ലേബർ വിൽ ഇൻക്രീസ് പെനാൽറ്റീസ് ഫോർ എംപ്ലോയീസ് ഹു ഡെലിബറേറ്റ്ലി അണ്ടർപേ ദ വർക്കേഴ്സ്. ദാറ്റ്സ് ഡിഫറൻറ് തിങ്. അത് വേറൊരു കാര്യമാണ്. എങ്കിൽ പോലും പിന്നെ പെനാൽറ്റിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അതിനെ പാർട്ടി അധികാരത്തിൽ വന്നാൽ പെനാൽറ്റി റേറ്റിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഉറപ്പ് തരാൻ കഴിയും. കഴിഞ്ഞ സ്റ്റേറ്റ് കോൺഫറൻസ്, കഴിഞ്ഞ നാഷണൽ കോൺഫറൻസ് ആ കാര്യത്തിൽ ഉറപ്പ് തന്നതാണ്.
ഓക്കെ, ജേക്കബ് അടക്കേടത്ത് പെനാൽറ്റി റേറ്റിന്റെ കാര്യത്തിലുള്ള ലിബറൽ സർക്കാർ വരികയാണെങ്കിൽ ഏറ്റവും വലിയ ആശങ്ക അത് തന്നെയാണ്. പെനാൽറ്റി റേറ്റ് ഒരുപക്ഷെ ഞായറാഴ്ചത്തെ പെനാൽറ്റി റേറ്റ് ശനിയാഴ്ചത്തേക്ക് തുല്യമായി പല മേഖലകളിലും കുറയാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേരെ, നമ്മുടെ മലയാളികളിൽ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും അത്.
തീർച്ചയായിട്ടും എനിക്കത് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഐ മീൻ ജേക്കബ് തോമസ് ഈസ് ജസ്റ്റ് റെപ്രസെന്റേറ്റീവ് അറ്റൻഡിംഗ് ദിസ് ഇന്റർവ്യൂ. The only thing I want to ask, and our party wanted to ask Bill Shorten and his team, are you going to honor the Favour Commission's decision? That is very important. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിനവര് വ്യക്തമായ ഒരു മറുപടി.
ഫെയർവെക്സ് കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഓൺലൈൻ ചർച്ച ഉണ്ടായിരുന്നല്ലോ, അതിൽ വെച്ച് ബിൽ ഷോട്ടൻ പറയുകയുണ്ടായി.
ഫേവർ കമ്മീഷന് അത് അംഗീകരിക്കുവാണെങ്കിൽ ഹൗ ക്യാൻ ദ ലേബർ പാർട്ടി മെമ്പേഴ്സ് say that, you know, we will increase the penalty rate or we will maintain the penalty rate. Favour Commission de thirmanam namak arilla. Favour Commission de thirmanam porthu vannittilla. So when you say that, you know, Favour Commission, we will honour Favour Commission, and at the same time saying that, oh, we will maintain the penalty rate or we will increase the penalty rate, adil vyaktatha illa. Liberalinte nayam valare vyaktamaana. ഫേവർ കമ്മീഷൻ, വാട്ട് ഫേവർ കമ്മീഷൻ എന്ന് പറയുന്നത്, അത് എക്സ്പേർട്സ്, എല്ലാ പ്രതിനിധികളും ഇരിക്കുന്ന എക്സ്പേർട്സിന്റെ ഒരു ഒരു കമ്മീഷനാണ്, ഒരു ബോഡിയാണ്. അവർ നിരന്തരമായ പഠനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ ആ ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്.
അല്ല, പക്ഷെ എത്രയോ ലിബറൽ എംപിമാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ പെനാൽറ്റി റേറ്റ് കുറയ്ക്കണം എന്നുള്ളത്. ലിബറൽ പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായ ഒരു ആവശ്യം അതിനുവേണ്ടി ഉണ്ടല്ലോ.
തീർച്ചയായിട്ടും
നമുക്കത് ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ജേക്കബ്, പിന്നെ ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളിക്ക് ഗുണം ചെയ്യുന്ന യാതൊരു കാര്യങ്ങളിലും മുമ്പോട്ട് അവര് ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പ്. ഇതിനു മുമ്പ് ചരിത്രത്തിൽ 100 വർഷത്തെ ചരിത്രം ഈ കാര്യത്തിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് മാത്രമേ ലിബറൽ പാർട്ടി സ്വീകരിക്കത്തുള്ളൂ. കുത്തക മുതലാളിയായ ടേൺബുളിന്റെ പാർട്ടിക്ക് അതിനെ കഴിയൂ.
അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് ജേക്കബ് തോമസ്. കുത്തക മുതലാളി എന്നൊന്നും പറയരുത്. അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാനത്തെത്തിയത്. അദ്ദേഹം കുത്തക മുതലാളി ഒന്നുമല്ല. അങ്ങനെ ഉപയോഗിക്കരുത്, സോറി.
ഇല്ല, എന്തായാലും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പോകുന്നില്ല. അതൊരു ഡിഫമേറ്ററി അല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഒഴിവാക്കാൻ പറയുന്നില്ല. പക്ഷെ അത് ഒരു വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകേണ്ട കാര്യവുമില്ല.
ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. അത് അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അത് ലേബർ പാർട്ടിയും ലിബറൽ പാർട്ടിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം തൊഴിലാളികളുള്ള സമീപനമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഞാനൊന്ന്
തീർച്ചയായിട്ടും ജേക്കബ് തോമസ്, ഞങ്ങൾ ഒരിക്കലും തൊഴിലാളികൾക്ക് എതിരല്ല. ഞങ്ങളുടെ ഫണ്ടമെന്റൽ പോളിസി, ഒരു തൊഴിൽ ഉണ്ടാകണമെങ്കിൽ ഒരുവൻ മുതൽ മുടക്കണം. അവൻ ബാങ്കിൽ നിന്ന് പണം ലോൺ എടുത്തിട്ടായിരിക്കും അവൻ മുതൽ മുടക്കുന്നത്. ഒരു ചെറിയൊരു കടയോ ചെറിയൊരു ബിസിനസ് തുടങ്ങി അവൻ തുടങ്ങുക, അവനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ മൂന്നോ നാലോ പേർക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ. ഉടനെ അവനെ ബൂർഷ കുത്ത മുതലാളി നമ്മൾ മുദ്ര കുത്തരുത്. അവൻ ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. ദെൻ ഹി ക്രിയേറ്റ്സ് ജോബ്സ്, ഈസ് ഗിവിംഗ് ജോബ്സ് ടു ഫ്യൂ ഫാമിലി. ഇനി നാല് കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. നമ്മൾ ആദ്യമേ ഒഫ്കോഴ്സ് അവന് ശരിയായ രീതിയിൽ കൂലിയും അതിന്റെ ആനുകൂല്യങ്ങളും കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. തൊഴിലാളിക്ക് തൊഴിലിനുള്ള കൂലിയും ആനുകൂല്യങ്ങളും കിട്ടിയിരിക്കണം. ബട്ട് ബിഫോർ വി ഡു ദാറ്റ് വി നീഡ് ടു മേക്ക് ഷുവർ വി നീഡ് ടു ഇൻവൈറ്റ് പീപ്പിൾ ടു ഇൻവെസ്റ്റ് ഇൻ ബിസിനസ്. നമുക്ക് ബിസിനസ്സിന് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്, എന്നാലേ തൊഴിലുണ്ടാവുള്ളൂ.
സ്വാഭാവികമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് സംസാരിക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു, ഈ കമ്പനി ടാക്സിന്റെ കട്ട്. ശ്രീ ജേക്കബ് തോമസ്, ലിബറൽ പാർട്ടിയുടെ ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെയും ടാക്സ് പടിപടിയായി കുറച്ചുകൊണ്ടുവന്ന് 25% രണ്ടായിരത്തി 2026 25% കമ്പനി ടാക്സ് കൊണ്ടുവരുന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ്സുകൾക്ക്, ചെറുകിട ബിസിനസ്സുകൾക്ക് പ്രത്യേകിച്ചും വളരാൻ പറ്റിയൊരു അവസരം അവർ നൽകുമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു ആനുകൂല്യം നൽകാൻ എന്തുകൊണ്ട് ലേബർ തയ്യാറാകുന്നില്ല?
ലേബറിന്റെ പോളിസി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സ്മോൾ ബിസിനസ്സെയാണ്. ഈ പറയുന്ന ഈ പിന്നെ ടാക്സിന്റെ കാര്യം വരുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ വൻകിട ബിസിനസ്സുകാരെയാണ്. അത് ബിൽ ഷോർട്ടൺ അദ്ദേഹത്തിന്റെ പോളിസി പ്രസംഗങ്ങളിലൂടെയും ക്യാബിനിലൂടെയും അത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ സ്മോൾ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യും, ഹ്യൂജ് ബിസിനസ്സുകാരെ അവരുടെ ഇതനുസരിച്ച് ഞങ്ങൾ ടാക്സ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പോളിസി.
ശ്രീ ജേക്കബ് വടക്കേടത്ത്, ഇപ്പോൾ ചെറുകിട ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാണ് ലിബറൽ പാർട്ടിയും തുടങ്ങിയിരിക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനം ചെറുകിട ബിസിനസ്സുകാർ 10 ബില്യൺ ആണ് ടേൺ ഓവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായി അതിനുശേഷം എല്ലാ ബിസിനസ്സുകൾക്കും ടാക്സ് കുറച്ചു കൊടുക്കാനുള്ള ഒരു ദീർഘകാല പദ്ധതിയുമുണ്ട്. ചെറുകിട ബിസിനസ്സുകാർ എന്ന ഒരു ഒരു മുന്നിൽ ഒരു ഒരു മറ വച്ചുകൊണ്ട് എല്ലാ ബിസിനസ്സുകളെയും സഹായിച്ചുകൊണ്ട് നേരത്തെ ശ്രീ ജേക്കബ് തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കുത്തക മുതലാളിമാരെ അല്ലെങ്കിൽ വൻകിട കമ്പനികളെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്കാണോ പോകുന്നത്?
തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത് വളരെ ഇൻക്രിമെന്റൽ ആണ്, ഇൻക്രിമെന്റൽ ഡിക്രീസ് ഓവർ 10 ഇയേഴ്സ്. അറ്റ് ദ മോമെന്റ് 30% ടാക്സ് ആണ് കമ്പനികൾ കൊടുക്കുന്നത്. അത് 27.5% ആയിട്ട് കുറച്ചുകൊണ്ട് ആദ്യത്തെ വർഷം അപ് ടു 1 ബില്യൺ, ദെൻ 2 ബില്യൺ, ദെൻ 3 ബില്യൺ, അങ്ങനെ 10 വർഷത്തിന് ശേഷം അത് 25% ആക്കുക എന്നുള്ളതാണ്. ഇൻക്രിമെന്റൽ ആണത്. 27.5% ആൻഡ് ദെൻ ഇൻ 2026 ഇറ്റ് വിൽ റെഡ്യൂസ് ടു 25%. തീർച്ചയായിട്ടും നമ്മൾ സ്മോൾ, നമ്മൾ 1 ബില്യൺ ഉള്ള ഒരു ഒരു ബിസിനസ് പറയുന്നത് ഒരു വലിയ വൻകിട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു ഇംപ്രൂവ്, വി ഹാവ് ടു സപ്പോർട്ട് ബിസിനസ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ജോബ്സ്, ടു ഹാവ് എ ഓവറോൾ എക്കണോമിക് ഗ്രോത്ത് ഫോർ ദ കൺട്രി. നമ്മളത് കൺസിഡർ ചെയ്തേലേ പറ്റൂ. 30%, 27.5% ഇൻക്രിമെന്റലി ഓവർ 10 ഇയേഴ്സ് ആൻഡ് ആഫ്റ്റർ 10 ഇയേഴ്സ് റെഡ്യൂസ് ഇറ്റ് ഫർദർ ഡൗൺ ടു 25%. അതൊരു നല്ലൊരു തീരുമാനമാണ്. എക്സ്പേർട്സും എക്കണോമിസ്റ്റും ഈവൻ ട്രഷറി തന്നെ അതിന് ഒരു എക്കണോമിക് മോഡലിംഗ് തന്നെ നടത്തി. അത് വളരെയധികം നമ്മുടെ രാജ്യത്തിന് വളരെയധികം ഭാവിയിലേക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്.
രണ്ടുപേരും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നമുക്ക് മറ്റൊരു മലയാളികൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു നയം എനിക്ക് തോന്നുന്ന ആരോഗ്യമേഖലയായിരിക്കും. ആരോഗ്യമേഖലയിൽ സ്വാഭാവികമായിട്ടും വലിയൊരു ആശങ്ക ലേബർ പാർട്ടി ഉയർത്തിയിട്ടുണ്ട്. ലിബറൽ പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിൽ മെഡിക്കെയർ സ്വകാര്യവൽക്കരിക്കും എന്നൊരു ആശങ്ക, ഒരു ഒരു ആരോപണം ലേബർ പാർട്ടി ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ലിബറൽ പ്രധാനമന്ത്രിയുടെ വാക്കിനെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്, ടോണി അബട്ട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ പല വാക്കുകളുണ്ടായിരുന്നു, പുതിയ ടാക്സുകൾ ഉണ്ടാകില്ല, ABCയുടെ SBSന്റെ ഫണ്ട് കട്ട് ചെയ്യില്ല, അങ്ങനെയുള്ള ഉറപ്പുകളെല്ലാം പ്രോമിസസ് തന്നെ അദ്ദേഹം നൽകിയിട്ട് അധികാരത്തിൽ വന്ന അദ്ദേഹം മെഡിക്കെയർ ലെവി കൊണ്ടുവന്നു, ABCയുടെ SBSന്റെ ഫണ്ട് കട്ട് ചെയ്തു. സ്വാഭാവികമായും ഉറപ്പുകൾ ലംഘിക്കും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ലിബറൽ പാർട്ടി. മെഡിക്കെയറിന്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും?
തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് ഇത്, നല്ലൊരു ചോദ്യമാണ്. താങ്ക്സ് ഫോർ ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. മെഡിക്കെയർ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും അത് സാധ്യമല്ല. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. മെഡിക്കെയർ എന്ന് പറയുന്നത് ഒരു കോർ ഗവൺമെന്റ് സർവീസാണ്. അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് നമുക്ക് അത് ബിയോണ്ട് ബിലീഫ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരു പ്രൈവറ്റ് ബിസിനസ്സിന് മെഡിക്കെയർ പ്രൈവറ്റൈസ് ചെയ്യുന്ന ആ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, അത് ക്യാബിനറ്റിലെ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല. There are some outdated IT area where we need to improve. ഒരുപാട് പരാതികളുണ്ട് നമ്മുടെ IT മേഖല ഔട്ട്ഡേറ്റഡ് ആണ്, അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആകാൻ, ഒരുപാട് കസ്റ്റമർ കംപ്ലൈൻസ് ഉണ്ട്, അത് വേറൊരു വിഷയമാണ്. അതും ഈ മെഡിക്കെയർ പ്രൈവറ്റൈസേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ മെഡിക്കെയർ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്കെയർ ക്യാമ്പയിനാണ്.
ശ്രീ ജേക്കബ് തോമസ്, ഇതാണ് ലിബറൽ പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. പക്ഷെ എന്നാലും ലേബർ പാർട്ടിയുടെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സ്കെയർ ക്യാമ്പയിൻ എന്ന് അവർ പറയുന്ന ഒരു ക്യാമ്പയിൻ തുടരുകയാണ്. മെഡിക്കെയർ പ്രൈവറ്റൈസ് ചെയ്യാനാണ് ലിബറൽ പാർട്ടി ശ്രമിക്കുന്നത്, ലേബർ വന്നാൽ മാത്രമേ മെഡിക്കെയറിന് രക്ഷയുള്ളൂ എന്ന്. സത്യത്തിൽ അങ്ങനൊരു പ്രശ്നമുണ്ടോ?
ഡിജു സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ ആബറ്റ് ഗവൺമെന്റിന് മുമ്പ് ഈ പറഞ്ഞ യാതൊരു കട്ട് ഉണ്ടാകത്തില്ല ഹെൽത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ ബജറ്റിലെ $7 വെച്ച് ജി പി പേയ്മെന്റ് അത് പിന്നീട് അത് മാറ്റി സംബന്ധിച്ചു. പക്ഷെ എത്ര അത് അത് കാണിക്കുന്ന എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ ഇത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ പൊതുജന വികാരം ഉണ്ടായി കഴിഞ്ഞാൽ അവർ മാറ്റേണ്ടി വരും. അതുപോലെ അത് ഈ മെഡിക്കെയറിന്റെ കാര്യത്തിൽ പ്രൈവറ്റൈസേഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം ഞങ്ങൾക്കുണ്ട്. അതിന് തെളിവുകളുണ്ട്. ഇന്നിപ്പോ എന്റെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഈ പോളിസീസ് കമ്പയർ ചെയ്യുന്ന ഒരു പേപ്പർ കിട്ടിയതിനപ്പം ഞാൻ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുന്നു. മെഡിക്കെയർ ഫ്രീസ് നടത്തിയിരിക്കുക, അത് ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ സംഘടന എതിർത്തിരിക്കുകയാണ്. ഈ അത് അവസാനം അത് വരുന്നത് സാധാരണക്കാരന്റെ ബൾക്ക് ബില്ലിങ്ങിനെ അത് ബാധിക്കും. അത് അതിപ്പോഴും ആ കാര്യത്തിൽ വ്യക്തമായിട്ട് മെഡിക്കെയർ ഫ്രീസ് ഇവരുടെ പോളിസി ആയിട്ട് ഇപ്പം നടപ്പാക്കിയിരിക്കുകയാണ്. അതുപോലെ ഫാമിലി വെൽഫെയർ പേയ്മെന്റിന്റെ കാര്യത്തിലും
അങ്ങനെ ഒരു ഫ്രീസ് ഞങ്ങൾ മെഡിക്കെയർ ഫ്രീസ് ഞങ്ങളുടെ പോളിസി നയത്തിൽ ഇല്ല.
ലേബറിന്റെ നയമായിരുന്നു, പക്ഷെ അത് ലേബറിന്റെ നയമായിരുന്നു നീട്ടാൻ തീരുമാനിച്ചത്. ഇപ്പൊ 2020 വരെ നീട്ടാൻ തീരുമാനിച്ചത് ലിബറലാണ് ബജറ്റിൽ.
അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇപ്പോഴത്തെ ഗവൺമെന്റാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഞങ്ങൾ എതിരാണ്. ഞങ്ങള് ഞങ്ങളുടെ പോളിസിയിൽ പറയുന്നുണ്ട് ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ പറയുന്നത് തിരിച്ച് ഞങ്ങൾ അത്
മാറ്റിയെടുക്കും. ശ്രീ ജഗപടക്കടത്ത് ഫ്രീസ് നീട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ലിബറൽ പാർട്ടിയാണ്.
എനിക്ക് അതിന് എനിക്കൊരു മറുപടി ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം
വളരെ പെട്ടെന്ന്, നമുക്ക് സമയം അധികമല്ല, വളരെ പെട്ടെന്ന്.
ഏതൊരു ഇലക്ഷൻ സമയത്തും ഇറ്റ് ഇസ് ഓൾവേസ് ലേബറിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്കെയർ ക്യാമ്പയിൻ നടത്തി ആൾക്കാരെ മിസ്ലീഡ് ചെയ്ത് വോട്ട് നേടുക എന്നുള്ളത്. ഇതിനെ അബ്സല്യൂട്ട് ലൈ, ഇറ്റ് ഈസ് എൻ അട്ടർ ലൈ. സ്പ്രെഡിംഗ് ദ വേർഡ് ടു ദ പീപ്പിൾ ദാറ്റ് ഇൻ എ ലിബറൽ, ഇഫ് ലിബറൽ കംസ് ടു പവർ ദേ വിൽ സ്റ്റോപ്പ് മെഡിക്കെയർ, അതൊരു അസത്യമായിട്ടുള്ള കാര്യമാണ്, അത് വിശ്വസിക്കരുത്. ലേബറിന്റെ എപ്പോഴും ഉള്ള ഒരു,
തീർച്ചയായും സമയമില്ലാത്തതുകൊണ്ട് അവസാനത്തെ ഒരു വിഷയം കൂടി നോക്കി നമുക്ക് നിർത്താൻ തോന്നുന്നു, കാരണം അത് നെഗറ്റീവ് ഗിയറിംഗ് ആണ്. ശ്രീ ജേക്കബ് തോമസ്, മലയാളികൾ ഒരുപാട് പേർ അടുത്ത കാലത്ത് കുടിയേറി എത്തിയവരാണ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്നവരാണ്, നെഗറ്റീവ് ഗിയറിംഗിൽ വളരെ പ്രതീക്ഷയോടെ കാണുകയാണ്. ലേബർ പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ പുതിയ കെട്ടിടങ്ങൾക്ക് മാത്രമായി നെഗറ്റീവ് ഗിയറിംഗ് ചുരുങ്ങും. സ്വാഭാവികമായിട്ടും ഒരുപാട് മലയാളികൾക്ക് ആശങ്കയുണ്ട്. എങ്ങനെ ലേബർ പാർട്ടിക്ക് എന്നിട്ടും മലയാളികൾ വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്?
ഈ ഒരു കാര്യം കൊണ്ട് മാത്രം മലയാളിയുടെ വോട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇതിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അതായത് പുതിയ കൺസ്ട്രക്ഷൻ മേഖലയിൽ പുതിയ ബിസിനസ് ഉണ്ടാകാനും അതുമൂലം തൊഴിലാളികൾക്ക് കൂടുതൽ ജോലി കിട്ടാനും അങ്ങനെ ബിസിനസ് മുമ്പോട്ട് പോകാനും മൊത്തത്തിലുള്ള ഇൻകം വർദ്ധിപ്പിക്കാനും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള, പിന്നെ ബജറ്റ് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളിൽ ഒരു സോഴ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പുതിയ കൺസ്ട്രക്ഷൻ പുതിയ കാര്യങ്ങളിൽ മാത്രം നെഗറ്റീവ് ഗിയറിംഗ് ഏർപ്പെടുത്തിക്കൊണ്ട് പഴയതിന് പിൻവലിച്ചുകൊണ്ട്. അത് ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു പോളിസി അല്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അത് ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആ ഒറ്റ കാരണം കൊണ്ട് പോട്ട് കുറയണമെന്നില്ല. കാരണം മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വളരെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും, തൊഴിലാളികളുടെ അവകാശങ്ങളും പെനാൽറ്റി റേറ്റും ഹെൽത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ജനങ്ങൾ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത്.
തീർച്ചയായും ശ്രീ ജേക്കബ് അടക്കെടുത്ത് എന്തായാലും അവസാനമായി ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു നെഗറ്റീവ് ഗിയറിംഗ് നിങ്ങൾക്ക് എത്രത്തോളം സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു?
തീർച്ചയായിട്ടും നെഗറ്റീവ് ഗിയറിംഗ് വളരെ നല്ല ഒരു 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 റിസെപ്റ്റീവ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമ്പയിനിലുടനീളം പല മേഖലകളിലും. മലയാളികൾ മാത്രമല്ല, മൈഗ്രന്റ് കമ്മ്യൂണിറ്റി ആയാലും ഇവിടെയുള്ള കമ്മ്യൂണിറ്റി ആയാലും ഞങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു വ്യക്തി അധ്വാനിച്ച്, അവന്റെ കുടുംബം അധ്വാനിച്ച്, ഹാർഡ് വർക്ക് ചെയ്ത്, ഹാർഡ് ഏൺഡ് മണി, അവൻ സ്വാഭാവികമായിട്ടും ഒരു യൂണിറ്റോ ഒരു ടൗൺ ഹൗസോ വാങ്ങിക്കുക എന്നുള്ളത് അവന്റെ ഹാർഡ് ഏൺഡ് എഫേർട്ടിന്റെ ഫലമായിട്ടുള്ളതാണ്. അതിനെ പുതിയ ഒരു ന്യൂ ഹൗസസിന് മാത്രമായി റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് റെന്റ് വർദ്ധിക്കുകയും പ്രോപ്പർട്ടിയുടെ വാല്യൂ, പ്രോപ്പർട്ടിയുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, എക്സ്പേർട്സിന്റെയും ഇൻഡസ്ട്രി കൗൺസിലിന്റെയും കൂടെ അഭിപ്രായമാണ്.
തീർച്ചയായും തീർച്ചയായും അടുത്ത ശനിയാഴ്ച വൈകുന്നേരമാകുമ്പോൾ അറിയാം ഏത് പോളിസീസ് ആണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. എന്തായാലും രണ്ടുപേർക്കും വളരെയധികം നന്ദി. ശ്രീ ജേക്കബ് വടക്കേടത്ത്, ശ്രീ ജേക്കബ് തോമസ്, നിങ്ങളുടെ പാർട്ടികളുടെ നിലപാടുകൾ ഈ ചർച്ചയിലൂടെ ഓസ്ട്രേലിയൻ മലയാളികൾക്കായി പങ്കുവച്ചതിന്.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്ക് അപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.